ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വിരമിക്കുന്ന 59 അംഗങ്ങൾക്ക് രാജ്യസഭ ഇന്ന് യാത്രയയപ്പ് നൽകി. യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കുന്നതിന് എയർലൈൻ കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവിയും ബാസിറ്റ് സേനാ തലവനും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. രാജ്യത്ത് ഉഷ്ണതരംഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം പുറത്തിറക്കി. സിപിഐഎം 81 സ്ഥാനാർത്ഥികളുടെയും കോൺഗ്രസ് 55 പേരുടെയും ബിജെപി 47 സ്ഥാനാർത്ഥികളുടെയും പട്ടികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയത്. 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സിപിഐയും മുസ്ലിം ലീഗും പ്രഖ്യാപിച്ചു. ആർജെഡിയും ഇന്ന് വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൽപ്പറ്റയിൽ പി കെ അനിൽകുമാർ, വടകരയിൽ എം കെ ഭാസ്കരൻ, കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ എന്നിവർ മത്സരിക്കുമെന്ന് ആർജെഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയംസ് കുമാർ അറിയിച്ചു. സലീം മടവൂർ കൊടുവള്ളിയിൽ എൽഡിഎഫ് സ്വതന്ത്രനാകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുന്നണി കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വടകരയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കെ കെ രമ വീണ്ടും ജനവിധി തേടുമെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു അറിയിച്ചു. കോവളം നിയോജകമണ്ഡലത്തിൽ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഭഗത് റൂഫസ് മത്സരിക്കും. കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് എം, എൻസിപി, ബിഡിജെഎസ്, 2020 തുടങ്ങി പ്രധാന മുന്നണികളുടെ ഘടകകക്ഷികളെല്ലാം തന്നെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. ഈ മാസം 23 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കി. കേരളം, പുതുച്ചേരി, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കുമായി 1111 നിരീക്ഷകരെ വിന്യസിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 557 പൊതുനിരീക്ഷകരെയും 188 പോലീസ് ഒബ്സർവർമാരെയും 366 ചെലവ് നിരീക്ഷകരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ 51 പൊതുനിരീക്ഷകരെയും 17 പോലീസ് ഒബ്സർവർമാരെയും 40 ചിലവ് നിരീക്ഷകരെയുമാണ് വിന്യസിച്ചത്. ചിലവ് നിരീക്ഷകർ സംസ്ഥാനത്ത് ഇന്നലെ എത്തി. പൊതുനിരീക്ഷകർ ഇന്നെത്തും. തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് റോഡ് ഷോകൾ നടത്തുന്നവർ കർശനമായും മുൻകൂർ അനുമതി തേടിയിരിക്കണമെന്ന് നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുരക്ഷാ വാഹനങ്ങൾ ഒഴികെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള റോഡ് ഷോകളിൽ കാറുകളും വാഹനങ്ങളും കോൺവോയായി നീങ്ങുമ്പോൾ പരമാവധി 10 വാഹനങ്ങളിലധികമാകാൻ പാടില്ല. 10-ലേറെ വാഹനങ്ങൾ ഉള്ള വലിയ കോൺവോയ് ആണെങ്കിൽ കുറഞ്ഞത് 100 മീറ്ററെങ്കിലും ഇടവിട്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുൾപ്പെടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. പ്രചാരണ ആവശ്യത്തിന് അനുമതിയുള്ളവ ഒഴികെയുള്ള ബൈക്കുകൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കപ്പെടും. റോഡ് ഷോകളിൽ മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്നതിനും കർശന നിയന്ത്രണമുണ്ടാകും. കുട്ടികൾ റോഡ് ഷോകളിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യസഭയിൽ നിന്ന് വിരമിക്കുന്ന 59 അംഗങ്ങൾക്ക് സഭ ഇന്ന് യാത്രയയപ്പ് നൽകി. രാജ്യസഭയുടെ സുഗമമായ നടത്തിപ്പിന് അംഗങ്ങൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
Today we bid farewell to be retiring in the months of April to July this year on completion of their term of office. A total of 59 members from 20 states will be retiring during this period, including 9 women members. This arrangement ensures continuity in the functioning of the Council of States while also creating space for new members to join the House and enrich its deliberations with their experience and insights.
പാർലമെന്ററി ജനാധിപത്യത്തിന് അംഗങ്ങൾ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് വിടവാങ്ങൽ ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷും 9 വനിതാ അംഗങ്ങളും ഇന്ന് വിരമിക്കുന്നവരിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കൃഷി, കർഷകക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ലോക്സഭയിൽ ഇന്ന് നടക്കും. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള ധനാഭ്യർത്ഥനകളും ഇന്ന് പരിഗണിക്കും. യാത്രക്കാരുടെ സൌകര്യം, സേവനങ്ങളുടെ ഏകീകരണം, സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എയർലൈൻ കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
വിമാനങ്ങളിൽ കുറഞ്ഞത് 60% സീറ്റുകളെങ്കിലും അധിക ചാർജ് ഈടാക്കാതെ യാത്രക്കാർക്ക് അനുവദിക്കണമെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഒരേ PNRൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ അടുത്തടുത്ത സീറ്റുകളിൽ ഒരുമിച്ച് ഇരുത്താനുള്ള സൌകര്യങ്ങൾ ഒരുക്കണം. കായിക ഉപകരണങ്ങളും സംഗീത ഉപകരണങ്ങളും കൊണ്ടുപോകുന്നതിന് സുഗമമായ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. വളർത്തുമൃഗങ്ങളെ വിമാനമാർഗ്ഗം എത്തിക്കുന്നതിന് വ്യക്തവും സുതാര്യവുമായ നയങ്ങൾ എയർലൈൻ കമ്പനികൾ ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ വിമാനങ്ങൾ വൈകുന്നതോ റദ്ദാക്കുന്നതോ ആയ സാഹചര്യങ്ങളിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ കർശനമായി ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. എയർലൈൻ വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്ലിക്കേഷനുകൾ, ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ, വിമാനത്താവള കൌണ്ടറുകൾ എന്നിവയിലുടനീളം യാത്രക്കാരുടെ അവകാശങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പ്രാദേശിക ഭാഷകളിലും വിവരങ്ങൾ യാത്രക്കാർക്ക് ലഭ്യമാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും ഹോർമോസ് കടലിടുക്കിലെ സുരക്ഷയും സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലരിജാനിയും ബാസിത് സേനയുടെ തലവൻ ഖോലം റിസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇറാൻ ഇന്ന് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ചേർത്തതായി UAE പ്രതിരോധ മന്ത്രാലയം. മുൻകരുതലിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി ഓൺലൈൻ ക്ലാസുകൾ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. UAE വ്യോമസേനയും റോയൽ എയർഫോഴ്സും ഉൾപ്പെടെ ദീർഘനാളായി ഉപയോഗിക്കുന്ന അൽ മിൻഹാദ് വ്യോമത്താവളം ഇന്ന് രാവിലെ വീണ്ടും ആക്രമിക്കപ്പെട്ടു. ഇത് 2ാം തവണയാണ് വ്യോമത്താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത്. രാജ്യത്ത് ഉഷ്ണതരംഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ. സൂര്യാതപത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും വെയിലത്തുള്ള കഠിനമായ ജോലികൾ ഒഴിവാക്കാനും NCDC നിർദ്ദേശിച്ചു. സൂര്യാതപം ഏൽക്കുന്ന വ്യക്തികളെ തണലത്ത് മാറ്റിക്കെടുത്തിയ ശേഷമാണ് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 672 പോയിന്റ് ഉയർന്ന് 76,743-ലും നിഫ്റ്റി 188 പോയിന്റ് വർദ്ധിച്ച് 23,770-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 115,680 രൂപയും ഗ്രാമിന് 14,460 രൂപയുമാണ് ഇന്നത്തെ വില. 2026 FIH ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. പൂൾ ഡിയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും. നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് ഇരു ടീമുകളുടെയും മത്സരം. 2010 ന്യൂഡൽഹിയിലെ ലോകകപ്പിനുശേഷം ഇതാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും മത്സരത്തിൽ മുഖാമുഖം വരുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്ക് നൽകിവരുന്ന പരിശീലനം സംബന്ധിച്ച് വ്യാപകമായി പ്രചരിക്കുന്ന വ്യാജ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് സൈബർ പോലീസിന് പരാതി നൽകി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്ക് നേരിട്ടുള്ള പരിശീലന പരിപാടികളില്ലെന്നും ഇത് സർക്കാരിന്റെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് പരിശീലന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകർ ഇന്ന് സംസ്ഥാനത്തെത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വിരമിക്കുന്ന 59 അംഗങ്ങൾക്ക് രാജ്യസഭ ഇന്ന് യാത്രയയപ്പ് നൽകി. യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കുന്നതിന് എയർലൈൻ കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നു. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവിയും ബാസിത് സേനാ തലവനും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. രാജ്യത്ത് ഉഷ്ണതരംഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3 മണിക്ക്.